Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. ആഗമനകാലം രണ്ടാം വാരത്തിലെ സുവിശേഷ വിചിന്തനമാണിന്ന്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 1:1-8 വാക്യങ്ങൾ. ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആരംഭം എന്ന് പറഞ്ഞുകൊണ്ടാണ്, എന്ന് എഴുതിക്കൊണ്ടാണ് വിശുദ്ധ മർക്കോസ് തന്റെ രചന സുവിശേഷം ആരംഭിക്കുന്നത്. തുടർന്നുള്ള അധ്യായങ്ങളിൽ ചുരുളഴിയുന്നത് യേശുവിൽ വെളിപ്പെട്ട് കിട്ടുന്ന രക്ഷാകര സംഭവങ്ങൾക്കെല്ലാം പശ്ചാത്തലമാകുന്ന ഈ വചനം തന്നെയാണ്. സുവിശേഷകൻ പദങ്ങളിൽ പുറത്തു കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നത് ഈശോ ദൈവപുത്രനാണെന്ന സത്യമാണ്. അതിനാൽ നമുക്ക് പറയാം, വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിലെ ആദ്യ വരി ഒരു വിശ്വാസ പ്രഖ്യാപനമാണ്. ഈ വചനം ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാര രഹസ്യത്തിൻ്റെ സത്തയിലേക്ക് നമ്മെ നയിക്കുന്നു, അതായത് അതിൻ്റെ ലക്ഷ്യങ്ങളിലേക്കും കാരണങ്ങളിലേക്കും നയിക്കുന്നു. രക്ഷാകര ചരിത്രം തുടങ്ങുന്നത് ക്രിസ്തുവിൻ്റെ തിരുപ്പിറവിയോടെയല്ല, അതിന് മുൻപേ തന്നെ യുഗങ്ങളുടെ ആരംഭത്തിലെ ദൈവത്തിൻ്റെ മനസ്സിലും പദ്ധതിയിലും രക്ഷയുടെ കിരണം വിരിഞ്ഞുവെന്നാണ് സുവിശേഷകൻ ഇവിടെ സ്ഥാപിക്കുന്നത്. ഇന്നത്തെ വചനത്തിലെ മുഖ്യ കഥാപാത്രം സ്നാപക യോഹന്നാനാണ്. രക്ഷകന് വഴിയൊരുക്കുന്നതായിട്ടാണ് അയാളെ സുവിശേഷകൻ ചിത്രീകരിക്കുന്നത്. യേശു തൻ്റെ പരിശുജീവിതവും ദൗത്യവും ആരംഭിക്കുന്ന സമയത്ത് ജനങ്ങൾക്ക് അവിടുത്തെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് യോഹന്നാൻ രംഗപ്രവേശം ചെയ്യുന്നത്. കർത്താവിൻ്റെ, രക്ഷകന്റെ വഴിയൊരുക്കാൻ വരുന്നവനാണ് താനെന്ന് വളരെ വിനയാന്വിതനായിട്ടാണ് അവിടുന്ന് ആവശ്യപ്പെടുന്നത്, തന്നെ തന്നെ അവതരിപ്പിക്കുന്നത്. ജ്ഞാനസ്നാനത്തിലൂടെ ജനങ്ങൾക്ക് ആത്മീയ നവജീവൻ നൽകുന്നൊരു പ്രബോധകനായിട്ടാണ് യോർദാൻ നദിക്കരയിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടത്. പ്രവാചകനും ദൈവവചനം പങ്കുവയ്ക്കുന്നവനും ജനങ്ങളുടെ നവമായ മാനസാന്തരത്തിൻ്റെ സന്ദേശവാഹകനുമാണ് സ്നാപക യോഹന്നാൻ. അങ്ങനെ തൻ്റെ ജീവിത ചുറ്റുപാടുകളിൽ യോഹന്നാൻ അറിയപ്പെട്ടവനായിരുന്നതിനാൽ ജനങ്ങൾ ഗലീലിയയുടെ പല ഭാഗങ്ങളിൽ നിന്നും ജോർദാൻ നദിക്കരയിലേക്ക് ഓടുകയാണ് മാനസാന്തരത്തിൻ്റെ സന്ദേശം ശ്രവിക്കാനും ജലത്താലുള്ള ജ്ഞാനസ്നാനം സ്വീകരിക്കാനും അങ്ങനെ നവജീവൻ പ്രാപിക്കാനും. എന്നാൽ യോഹന്നാൻ്റെ ജീവിതമാകട്ടെ ഒരു ഭിക്ഷു സമാനം വിരക്തിയുടേതായിരുന്നു. ഒരു താപസൻ്റെ വേഷമായിരുന്നു അയാളുടെ വസ്ത്രവിധാനത്തിൽ. പരുക്കൻ വസ്ത്രങ്ങൾ, പിന്നെ മരുപ്രദേശത്തെ തുലോം നിസ്സാരമായ ജീവിതവും. വെളിച്ചം കിട്ടിയവരൊക്കെ ഭിക്ഷുക്കളാകും എന്ന ചിന്ത ബോബി ജോസ് കട്ടിക്കാട്ട് കപ്പൂച്ചിൻ അദ്ദേഹത്തിൻ്റെ ഓർഡിനറി എന്ന ഗ്രന്ഥത്തിൽ കുറിക്കുന്നുണ്ട്. ജീവിതത്തിൽ വെളിച്ചം കിട്ടുക എന്നതിനർത്ഥം പോലും സ്വയം ഭിക്ഷുവായെന്ന് തിരിച്ചറിയുകയാണ്. സിദ്ധാർത്ഥന് വൃക്ഷത്തണലിൽ വെച്ച് ബോധോദയമുണ്ടായപ്പോൾ അയാൾ ചുരയ്ക്കാത്തുണ്ടുമായിട്ട് പിന്നെ ഭിക്ഷാടനത്തിന് ഇറങ്ങി പുറപ്പെട്ടു. അതുപോലെ ചക്രവർത്തിയാണെന്ന് നടിച്ചിരുന്ന ഒരാൾ വെറുമൊരു യാചകൻ മാത്രമാണ് താനെന്ന തിരിച്ചറിവ് ലഭിച്ചതാണ് ശ്രീബുദ്ധൻ്റെ യഥാർത്ഥമായ ആന്തരിക ജീവിതത്തിൻ്റെ തുടക്കം. അന്യദേശങ്ങളിൽ നിന്ന് പട്ടുവസ്ത്രങ്ങൾ ശേഖരിച്ച് തൻ്റെ നഗരത്തിൽ വിറ്റുകൊണ്ടിരുന്ന ധനികനായ ഒരു വർത്തകൻ്റെ മകനായിരുന്നു ഫ്രാൻസിസ്. അസീസിയിലെ ഫ്രാൻസിസ് കുഷ്ഠരോഗിയിൽ ക്രിസ്തുവിനെ ദർശിക്കുകയും പിന്നെ അവിടുന്ന് നിന്ന് ലഭിച്ച വെളിച്ചത്തിൻ്റെ ഒരു നിലപാട് ഹൃദയത്തിൽ വീണപ്പോൾ ഫ്രാൻസിസ് സമ്പത്തും പ്രതാപവും വീടും എല്ലാം വിട്ടിറങ്ങി ഒരു ഭിക്ഷുവായി, ഒരു വിശ്വഭിക്ഷുവായി. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിനെക്കുറിച്ച് വരാപ്പുഴ അതിരൂപതയുടെ മെത്രാപ്പൊലീത്തയായിരുന്ന ഭാഗ്യസ്മരണാർഹനായ കൊർണേലിയോസ് ഇലഞ്ഞിക്കൽ എഴുതിയ വരികൾ ഓർമ്മയിൽ വരികയാണ്. സ്വന്തമൊക്കെ സംത്യജിച്ചു നഗ്നനായി നീ, വീട് വിട്ടിറങ്ങി വിശ്വഭിക്ഷുവായി നീ, വിശ്വഗായക വരൂ, സ്നേഹഗായക വരൂ എന്ന്. അപ്പോൾ ജീവിതത്തെ കുറേക്കൂടി വിനീതമായി ക്രമീകരിക്കാനുള്ള സൗമ്യമായ ക്ഷണമാണ് ഇത്തരം ഗുരുസ്മൃതികളിൽ എല്ലാം തന്നെ നാം കാണുന്നത്. ചുറ്റുമുള്ള നിറമാർന്നതും ധാർഷ്ട്യമുള്ളതുമായ പെരുമാറ്റങ്ങളും കാര്യങ്ങളും കാണേണ്ടി വരുമ്പോൾ തീർച്ചയായും ഹിംസയാണ് ഇവിടെ അരങ്ങേറുന്നത്. ധാർഷ്ട്യമെന്ന് പറഞ്ഞാൽ പോരാ, മനുഷ്യർ പുരികം ചുളിക്കുന്ന രീതി, നനവില്ലാത്ത നോട്ടം, ചിരിയില്ലാത്ത സ്വാഗതം, വ്യക്തികളെ പ്രായമായവരെ, രോഗികളെയും ജീവനെ തന്നെയും അതിൻ്റെ ആദ്യഘട്ടത്തിൽ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി വലിച്ചെറിയുന്ന ഒരു, പാപ്പ ഫ്രാൻസിസിൻ്റെ വാക്കുകളിൽ, ഒരു വലിച്ചെറിയൽ സംസ്കാരം, എ കൾച്ചർ ഓഫ് വേസ്റ്റ് നമുക്ക് ചുറ്റും വളർന്നു വരുന്നുണ്ട്. ചോര പൊടിയാത്ത ഹിംസ തന്നെയാണിതെല്ലാം. നാളുകൾക്ക് മുൻപേ നസ്രത്തിലെ തച്ചൻ അതിനെ ഇങ്ങനെ നിർവചിച്ചിട്ടുണ്ട്. സഹോദരനെ നിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഭോഷനെന്ന് കരുതുന്ന ഒരാൾ കൊലപാതകം ചെയ്യുന്നുവെന്ന്. അതിനായി ഓരോരുത്തരും മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ളവരായി കരുതണമെന്നാണ് അവിടുന്ന് പഠിപ്പിച്ചത്. അങ്ങനെ എല്ലാവരും ബാക്കിയുള്ളവരെ തങ്ങളെക്കാൾ മീതെ പ്രതിഷ്ഠിക്കുന്ന കാലം എത്ര സുഭഗമായിരിക്കും എന്ന് പ്രസ്താവിച്ചത് പൗലോസ് അപ്പസ്തോലനാണ്. പാവങ്ങളെ തുണയ്ക്കാൻ സ്നേഹത്തോടെ അതിരുകളിലേക്കിറങ്ങി പുറപ്പെടുന്ന പുരോഹിതൻ തൻ്റെ പള്ളിമുറിയുടെ സ്വകാര്യതയും സുരക്ഷയും സൗകര്യങ്ങളും വിട്ട് ഉടുപ്പ് അഴുക്കാക്കേണ്ടി വന്നാലും ജനമധ്യത്തിലേക്കിറങ്ങി പുറപ്പെടും. കുട്ടികളിൽ നിന്നും പഠിക്കാൻ പോരുവോളം വിനയാന്വിതനായ അധ്യാപകൻ, അല്ലെങ്കിൽ അവളുടെ അഴുക്ക് വസ്ത്രങ്ങൾ അലക്കി വെളുപ്പിക്കുന്ന പുരുഷൻ, വയോജനങ്ങളെ വാത്സല്യത്തോടെ പരിചരിക്കുന്ന എൻ്റെ സഹോദരി, വായ്പയ്ക്കുള്ള അപേക്ഷ ഏൽപ്പിക്കാൻ വന്ന താഴെപ്പട്ടിണിക്കാരൻ്റെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുന്ന ബാങ്ക് ഉദ്യോഗസ്ഥൻ, അല്ലെങ്കിൽ ഗ്രാമസേവകൻ, അങ്ങനെ നമ്മുടെ ജീവിത പരിസരങ്ങളെ, സാമൂഹിക പരിസരങ്ങളെ മനോഹരമാക്കുന്ന സ്വപ്നങ്ങളാണിവ. ദൈവസന്നിധിയിൽ വിനയപൂർവം വിനയാന്വിതനായി നിൽക്കാനുള്ള ക്ഷണമാണ് യോഹന്നാൻ നമുക്ക് നൽകുന്നത്. പ്രാർത്ഥിക്കാൻ പോയവൻ ഈശ്വര സന്നിധിയിൽ നിൽക്കാൻ യോഗ്യത നടിക്കാതെ പുറത്ത് ഇതാ നമ്രശിരസ്കനായി നിന്നതും പ്രശാന്തനായി മടങ്ങിപ്പോയതും ക്രിസ്തു പറഞ്ഞ ഉപമയാണല്ലോ. പിന്നെയും അവിടുന്ന് പറഞ്ഞു, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണ്, നിങ്ങൾ എന്നിൽ നിന്നും പഠിക്കുക. ഇതാ പുതിയ കാലത്തിൻ്റെ അളവുകോലാണിത്. അത് ശാന്തതയുടെയും വിനയത്തിൻ്റെയും ലാളിത്യത്തിൻ്റെയും അളവുകോലാണ്. വിനയമില്ലാത്തൊരാൾക്ക് മറ്റൊരാളുടെയും അത്താണിയാകാൻ ഒരിക്കലുമാവില്ല എന്നോർക്കണം. തൻ്റെ സ്വയാർപ്പണത്തിനായി ക്രിസ്തു അവസാനമായി ജെറൂസലേം കയറിയത് കഴുതപ്പുറത്ത്, ഒരു ചെറിയ കഴുതപ്പുറത്ത് വിനയാന്വിതനായിട്ടാണ്. തീർന്നില്ല. ഭൂമിയുള്ളിടത്തോളം കാലം നാമെന്നും ആവർത്തിക്കണമെന്നും അനുഷ്ഠിക്കണമെന്നും അവിടുന്ന് പഠിപ്പിച്ച പാദക്ഷാളന കർമ്മം വിനയത്തിലേക്കും പരസ്നേഹത്തിലേക്കും കൂട്ടായ്മയിലേക്കുമുള്ള ക്ഷണമല്ലാതെ മറ്റെന്താണ്? അതുകൊണ്ടാണ് വിശുദ്ധ യോഹന്നാൻ സുവിശേഷ പാരമ്പര്യത്തിൽ പാദക്ഷാളനത്തെ ഒരു കുർബാനയുടെ കൂട്ടായ്മയിൽ കൊണ്ടെത്തിക്കുന്നത്. പറഞ്ഞു വരുമ്പോൾ ക്രിസ്തുചരിതത്തിലെ, അല്ലെങ്കിൽ ക്രിസ്തുചരിത്രത്തിലെ ഏതൊരു കാര്യവും വിനീതം എന്ന തലക്കെട്ടിന് കീഴെ ചേർത്തു വയ്ക്കാവുന്നതാണ്. വിനീത ഹൃദയരുടെ വാഴ്ത്തലും തമ്പേറുമാണ് സുവിശേഷമെന്ന് പറയാം. അല്ലെങ്കിൽ എളിമയുടെയും ചെറുമയുടെയും വിജയവും പ്രഘോഷണവുമാണ് സുവിശേഷമെന്ന് പറയാം. ആഗമനകാലത്തെ രണ്ടാം വാരത്തിലേക്ക് നാം കടക്കുമ്പോൾ വചനത്തിലൂടെ സ്നാപകൻ നമ്മെ മാടി വിളിക്കുന്നത് മാനസാന്തരത്തിൻ്റെയും മാറ്റത്തിൻ്റെയും നവമായ സ്വപ്നങ്ങളിലേക്കാണ്. ജീവിത വഴികൾ നേരെയാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹവും സമാധാനവും അവിടുത്തെ മഹത്വവും ജീവിതത്തിൽ വെളിപ്പെടുത്താനാണ് ആഗമനകാലത്തിൻ്റെ ആത്മീയ നാളുകൾ നമ്മെ ക്ഷണിക്കുന്നത്. ഇതാ നമ്മുടെ ദൈവം വരുന്നു, ശക്തിയോടെ വരുന്നു, സ്നേഹത്തോടെ വരുന്നു. ഇടയനെപ്പോലെ, ഒരമ്മയെപ്പോലെ ആടുകളെ തന്നോട് ചേർത്തണയ്ക്കാനിതാ അവിടുന്ന് വരുന്നു. അതുകൊണ്ടാണ് പത്രോശ്ലീഹായുടെ രണ്ടാമത്തെ ലേഖനം പറയുന്നത്, നീതി നിവസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായി നാം കാത്തിരിക്കണം, പുതിയ ആകാശവും പുതിയ ഭൂമിയെയും കുറിച്ച് അവിടുന്ന് ഉദ്ബോധിപ്പിച്ചത്. നാം യഥാർത്ഥത്തിൽ രക്ഷകനായ മിശിഹായെ പ്രതീക്ഷിക്കുന്നവരായാൽ അവിടുത്തെ വരവിനായി നാം ഒരുങ്ങും. ഒരുങ്ങുന്നവർ ഒരുമയുള്ളവരും പരസ്പരം ആദരിക്കുന്നവരും സ്നേഹമുള്ളവരുമായിത്തീരും. അങ്ങനെ നമ്മുടെ കുടുംബങ്ങളിലും സമൂഹത്തിലും ജീവിത ചുറ്റുപാടുകളിലും സമാധാനവും സ്നേഹവും വർദ്ധിക്കും, വളരും. കുടുംബങ്ങളിലെ ചുറ്റുപാടുകളും പ്രസാദപൂർണമാകും. വിശ്വപ്രകാശമായ ക്രിസ്തുവിൻ്റെ ജന്മനാളിലെ നക്ഷത്രവിളക്കിൻ്റെയും വർണ്ണാഭയുടെയും പൊലിമ പൊള്ളയായി പോകാതിരിക്കട്ടെ. ക്രിസ്തുവിൻ്റെ തിരുപ്പിറവിക്കായി നാം ഒരുങ്ങുന്ന ഈ ആഗമനകാലത്തെ എല്ലാ ഒരുക്കങ്ങളും നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രകാശവും തിളക്കവും മനോഹാരിതയും വർദ്ധിപ്പിക്കട്ടെ. അത് നമ്മുടെ ആത്മീയതയെ ബലപ്പെടുത്തട്ടെ. അങ്ങനെ നമ്മുടെ കുടുംബങ്ങളും സമൂഹങ്ങളും സ്നേഹത്തിൽ വളരട്ടെ, സ്നേഹത്തിൽ വിളങ്ങട്ടെ. ദൂരെയോ വാനവതാരകം. ഗാനം ആലപിച്ചത് കെ എസ് ചിത്രയാണ്. രചന മഹാകവി ചെറിയൻ കുനിയന്തോടത്ത് സി എം ഐ. സംഗീതം റെക്സ് ഐസക്സ്. നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ആഗമനകാലം രണ്ടാം വാരം ഞായറാഴ്ച ഫാദർ വില്യം നെല്ലിക്കൽ പങ്കുവച്ച സുവിശേഷ ചിന്തകളാണ്.